السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിക്കുകയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസൂൽ സുന്ന എന്ന റിസാലയാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വന്നിരുന്നത് ഹൗദിനെ സംബന്ധിച്ചുള്ള കാര്യത്തെ വിശദീകരിച്ചതിന് ശേഷം ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഹ്ലു സുന്നയുടെ നിലപാട് എന്താണ്, അതിനെ സംബന്ധിച്ചുള്ള ചർച്ചയിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞു, വൽ ഈമാനു ബി അദാബിൽ ഖബരി, ഖബറിലുള്ള അദാബിൽ വിശ്വസിക്കുക എന്നതും അഹ്ലു സുന്നയുടെ ഉസൂലുകളിൽ പെട്ടതാകുന്നു. അത് വിശ്വസിക്കുക എന്നത് നിർബന്ധമാകുന്നു. വഅന്ന ഹാദിഹിൽ ഉമ്മത്ത തുഫ്തനു ഫീ ഖുബൂരിഹ, തീർച്ചയായും ഈ ഉമ്മത്ത് അവരുടെ ഖബറുകളിൽ പരീക്ഷിക്കപ്പെടുന്നതാണ്. വതുസ്അലു, അവർ ചോദിക്കപ്പെടും, അനിൽ ഈമാനി വൽ ഇസ്ലാമി, ഈമാനിനെ സംബന്ധിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചും. വമൻ റബ്ബുഹു, ആരാണ് റബ്ബ്. വമൻ നബിയുഹു, ആരാണ് നബി. വയഅതീഹി മുൻകറുൻ വനകീറുൻ, മുൻകറുൻ വനകീറുൻ എന്നു പേരുള്ള രണ്ട് മലക്കുകൾ അവൻ്റെ അടുത്തേക്ക് വരുന്നതാണ്, വരികയും ചെയ്യും. കൈഫഷ അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു ഉദ്ദേശിക്കുന്നത് പോലെ. വകൈഫ അറാദ, അവൻ ഇച്ഛിക്കുന്നത് പോലെ, അല്ലാഹു ഉദ്ദേശിക്കുന്നത് പോലെ. വൽ ഈമാനു ബിഹി വത്തസ്ദീഖു ബിഹി, അതുകൊണ്ട് അതിൽ നമ്മൾ വിശ്വസിക്കുന്നു, അത് തസ്ദീഖ് ചെയ്യുകയും ചെയ്യുന്നു, അത് സത്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഹ്ലു സുന്നയുടെ നിലപാട് ഖബറിൽ ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. അതാണ് ഇമാം സുന്ന റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ വന്ന തെളിവുകൾ, അവന്റെ ഖബറിൽ അവൻ ശിക്ഷിക്കപ്പെടും എന്നുള്ളതിന് പ്രമാണങ്ങളിൽ വന്ന തെളിവുകൾ എന്താണ് എന്നത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആനിൽ വന്ന തെളിവുകൾ എന്താണ്, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഹദീസുകളിലൂടെ പഠിപ്പിച്ചത് എന്താണ്, ഖബറിൽ അവൻ ശിക്ഷിക്കപ്പെടും, അതിന്റെ ഹദീസുകൾ ഇമാം ബുഖാരി മുസ്ലിം അവരൊക്കെ ഉദ്ധരിച്ചത്, ആ റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി വൽ ഈമാനു ബി അദാബിൽ ഖബരി, ഉമ്മത്ത തുഫ്തനു ഫീ ഖുബൂരിഹ വതുസ്അലു അനിൽ ഈമാനി വൽ ഇസ്ലാമി വമൻ റബ്ബുഹു വമൻ നബിയുഹു വയൽതീഹി മുൻകറുൻ വനക്കീറുൻ. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് ഇതിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. കബറിൽ ശിക്ഷിക്കപ്പെടും എന്നുള്ളതിന്റെ തെളിവുകൾ വിശദീകരിച്ചു. രണ്ട് പ്രമാണങ്ങൾ, അതിൽ ഖുർആനിൽ വന്നത് ആയത്തുകൾ, അതേപോലെ തന്നെ ഹദീസുകളിൽ വന്നത് നമ്മൾ മനസ്സിലാക്കി. ആ വിഷയം നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഇപ്പറഞ്ഞതിന്റെ തെളിവുകൾ എന്താണ്? മുൻകറുൻ നക്കീറുൻ, ഈ രണ്ട് മലക്കുകൾ അവന്റെ അടുത്തേക്ക് വരും, അതേപോലെ തന്നെ അവനോട് ചോദ്യമുണ്ടാകും. ഇനി അതിന്റെ തെളിവുകളാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. അതിലൊന്ന്, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള, കിതാബുൽ ജനായിസിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് അതിന്റെ തെളിവ്. ആ ഹദീസിൽ പറയുന്നത് രണ്ട് മലക്കുകൾ അവന്റെ അടുത്തേക്ക് വരും എന്നുള്ളതാണ്. അതേപോലെ തന്നെ വേറെ ചില ഹദീസുകൾ ഈ മലക്കുകളുടെ സിഫാത്തുകളെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ഈ മലക്കുകൾ എങ്ങനെയുള്ളവരായിരിക്കും, അതേപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട വേറെ ചില വിഷയങ്ങളൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഈ ഹദീസ് അനസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തതായി അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഇന്നൽ അബ്ദ ഇദാ വുലിയ ഫീ ഖബ്രിഹി വതവല്ല അൻഹു അസ്ഹാബുഹു വഇന്നഹു ലയസ്മഉ ഖർആനി ആലിഹിം അത്താഹു മലക്കാനി ഫയഖ്ഇദാനിഹി ഫയഖൂലാനി മാ കുൻത തഖൂലു ഫീ ഹാദാ അർജുലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം فأما المؤمن فيقول أشهد أنه عبد الله ورسوله. ദീർഘമായിട്ടുള്ള, കുറച്ച് അധികം ദീർഘമായിട്ടുള്ള ഒരു ഹദീസാണ്. അതിൽ നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടത് ഈ ഭാഗമാണ്. ഇന്നൽ അബ്ദ, തീർച്ചയായും ഒരടിമ, ഇദാവുദിയാ ഫീ ഖബ്രിഹി, അവന്റെ ഖബറിൽ അക്കപ്പെട്ടാൽ, മറമാടപ്പെട്ടാൽ, വതവല്ല അൻഹു അസ്ഹാബുഹു, അവന്റെ ആളുകൾ അവനെ വിട്ടുപിരിഞ്ഞു പോന്നാൽ, വൈന്നഹു ലയസ്മഉ ഖർആനി ആലിഹിം, അവരുടെ ചെരുപ്പുകളുടെ ആ ശബ്ദം, അവര് നടന്നു പോകുന്നതിന്റെ ആ ശബ്ദം അത് കേൾക്കും. ലയസ്മാവ്, തീർച്ചയായും അവൻ കേൾക്കുന്നവനാണ്, കേൾക്കുക തന്നെ ചെയ്യും. ലയസ്മാവ് നിആല്, ചെരുപ്പുകൾ നഅല് നിആല്. അത് ആ ഖബറിലുള്ളവൻ കേൾക്കും. അത്താഹു മലക്കാനി, അങ്ങനെ അവന്റെ അടുത്തേക്ക് രണ്ട് മലക്കുകൾ വരും. അത്താഹു അവനിലേക്ക് വരുന്നു, വരുന്നതാണ് മലക്കാനി, രണ്ട് മലക്കുകൾ. ഫയഖ്ഇദാനിഹി, അവ രണ്ടുപേരും അവനെ ഇരുത്തും. ഫയഖൂലാനി, അവ രണ്ടുപേരും അവനോട് ചോദിക്കും. മാ കുൻത തഖൂലു ഫീ ഹാദാ റജുലി, ഈ റജുലിനെ സംബന്ധിച്ച് നീ എന്താണ് പറഞ്ഞിരുന്നത്? ലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നീ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നീ എന്താണ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്? ഫഅമ്മൽ മുഅ്മിനു, മുഅ്മിനായ ഒരാളാണെങ്കിൽ, ഒരു മുഅ്മിൻ, സത്യവിശ്വാസി, ഫയഖൂലു, അവൻ പറയും, അഷ്ഹദു അന്നഹു അബ്ദുല്ലാഹി വ റസൂലുഹു, അദ്ദേഹം അബ്ദുല്ല, അള്ളാഹുവിന്റെ ദാസനും പ്രവാചകനുമാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, എന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചിരുന്നു. അത് പറയും. പിന്നീട് മുനാഫിക്കിനോടുള്ള ചോദ്യമാണ്. അങ്ങനെ ആ ഹദീസ് അങ്ങനെ വിശദമായിട്ട് പോകുന്നുണ്ട്. ഈ ഹദീസില് നമുക്കുള്ള തെളിവ്, മറമാളപ്പെട്ട മനുഷ്യനോട് ഖബറിൽ ചോദ്യമുണ്ടാകും, അത് ചോദിക്കുന്നത് അള്ളാഹു ആ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് രണ്ട് മലക്കുകളെയാണ്. ആ മലക്കുകളാണ് അവനോട് അത് ചോദിക്കുന്നത്. ഇതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്, കിതാബുൽ ജനായിസിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോടെ ഈ ഉസൂലു സുന്നയില് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതിന്റെ തെളിവുകളാണ് നമ്മൾ പറഞ്ഞത്. അതായത് പറഞ്ഞത് വയത്തീഹി മുൻകറുൻ വനക്കീറുൻ, അപ്പൊ രണ്ട് മലക്കുകൾ വരുമെന്ന് ഹദീസിൽ നിന്ന് കിട്ടി. അതേപോലെ തന്നെ ആ മലക്കുകൾ അവനോട് ചോദ്യങ്ങൾ ചോദിക്കും എന്നുള്ളതും ഹദീസിൽ നിന്ന് കിട്ടി. ഇനി
ഈ മുൻകറുൻ നക്കീറുൻ ആ മലക്കുകളുടെ പേര് തന്നെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആ ഹദീസ് ഇമാം തുർമുദിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇമാം തുർമുദി ബുഖാരിയുടെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് രണ്ട് മലക്കുകൾ എന്നാണ്. ആ മലക്കുകൾ രണ്ട് മലക്കുകളെയാണ് അള്ളാഹു ഈ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഖബറിൽ ചോദ്യമുണ്ടാകും, സുആലുണ്ടാകും. ഇത് അബു ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖുബിറൽ മയ്യിതു, ഒരു മയ്യിത്ത് മറമാടപ്പെട്ടാൽ, അവ ഖാല അഹദുക്കും, അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും മറമാടപ്പെട്ടാൽ, അത്താഹു മലക്കാനി, അവന്റെ അടുത്തേക്ക് രണ്ട് മലക്കുകൾ വരുന്നു, അസ്വദാനി അസ്റഖാനി, കറുത്ത, അതേപോലെ തന്നെ കണ്ണുകൾ നീല നിറമുള്ള, യുഖാലു ലിഅഹദിഹിമ, ആ രണ്ടുപേരിൽ ഒരാൾ പറയപ്പെടുന്നു പേര് അൽ മുൻകറു. എന്താണ് ഒരു മലക്കിന്റെ പേര്? അൽ മുൻകർ, മുൻകർ എന്നാകുന്നു. വൽ ആഖറു, മറ്റേ മലക്കിന്റെ പേര് അൻ നക്കീർ, നക്കീർ എന്നുള്ളതാകുന്നു. ഫയഖൂലാനി, അവ രണ്ടുപേരും ചോദിക്കുന്നു, മാ കുൻത തഖൂലു ഫീ ഹാദർ റജുലി, ഈ റജുലിനെ സംബന്ധിച്ച് നീ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫയഖൂലു, മാ കാന യഖൂലു, ഹുവ അബ്ദുല്ലാഹി വ റസൂലു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു. ഇതങ്ങനെ ഹദീസ് പോവാണ്. അതേപോലെ തന്നെ മുനാഫിക്കിനോട് ചോദ്യം ഉണ്ടാകും. ആ ഹദീസ് ഇതേപോലെ തന്നെ ദീർഘമായിട്ടുള്ള ഹദീസാണ്. വൈൻ കാന മുനാഫിക്കൻ ഫഖാല, മുനാഫിക്കാണെങ്കിൽ അവൻ പറയും, സമിഅ്തു അന്നാസ യഖൂലൂന ഫഖുൽതു മിസ്ലഹു ലാ അദരി, ജനങ്ങൾ പറയുന്നത് ഞാനും കേട്ടു, ഞാനും അങ്ങനെ പറഞ്ഞു, എനിക്കല്ല അദരി, ഇങ്ങനെ പറഞ്ഞിട്ട് ബാക്കിയുള്ള വിശദീകരണങ്ങൾ അങ്ങനെ പോകണം. ഈ ഹദീസ് തുർമുദി റിപ്പോർട്ട് ചെയ്തതാണ്. ഷെയ്ഖ് അൽബാനി ഹദീസ് ഹസനാക്കിയിട്ടുണ്ട്. ഈ ഹദീസിൽ നമുക്കുള്ള തെളിവ് എന്താണ്? ആ മലക്കുകളുടെ പേരുകൾ മുൻകറും നക്കീറുമാണ്. ആ മലക്കുകളുടെ എണ്ണം എത്രയാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല. അത്രത്തോളം എണ്ണം മലക്കുകൾക്ക് ഉണ്ട് എന്നുള്ളത് ഖുർആൻ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുക. അതിലെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത് വളരെ കുറച്ച് മലക്കുകളുടെ പേരുകൾ മാത്രമാണ്. ആ പേരുകൾ സ്ഥിരപ്പെട്ടിട്ടുള്ള മലക്കുകളിൽ രണ്ട് മലക്കുകളാണ് ഏത്? മുൻകറും നക്കീറും. അവർക്ക് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ജോലി ചുമതല അത് ഖബറിലുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കലാണ് എന്നും ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇമാം അഹ്മദ് നബി റഹ്മത്തുള്ളാഹി അലൈഹി ആ മലക്കുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, വയത്തിഹി മുൻകറുൻ വനക്കീർ. അതിന്റെ തെളിവാണ് ഈ ഹദീസ്. അപ്പൊ പ്രമാണങ്ങളിൽ അത് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. ഒന്ന് മുൻകറാണ്, മറ്റൊന്ന് നക്കീറാണ്. അതേപോലെ തന്നെ ഇനി നമുക്ക് തെളിവ് കിട്ടേണ്ടത്, ഇപ്പൊ നമുക്ക് തെളിവ് കിട്ടി, ഒന്ന് ഖബറിൽ ചോദിക്കപ്പെടും, ചോദ്യങ്ങൾ ചോദിക്കും, അത് ഹദീസിലും നമുക്ക് തെളിവ് കിട്ടി. രണ്ട്, ആ ചുമതല അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് രണ്ട് മലക്കുകളെയാണ്, അതും ഹദീസിലും നമുക്ക് കിട്ടി. മൂന്ന്, ആ മലക്കുകളുടെ പേരുകൾ മുൻകർ നക്കീർ എന്നാണ്, അതും ഹദീസുകളിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? അത് പ്രമാണങ്ങളിൽ വന്നിട്ടുള്ളത് മൂന്ന് ചോദ്യങ്ങളാണ്. മൂന്ന് ചോദ്യങ്ങൾ ഏതാണ് ആ മൂന്ന് ചോദ്യങ്ങൾ? അതും ഹദീസിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഇമാം സുന്ന ഉദ്ധരിച്ചിട്ടുള്ളത് വമൻ റബ്ബുഹു വമൻ നബിയുഹു, ഇതിൽ ആ രണ്ട് ചോദ്യമാണ് അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുള്ളത്. വമൻ റബ്ബുഹു വമൻ നബിയുഹു വയതീഹി മുൻകറുൻ വനക്കീറുൻ കൈഫ ഷാ അല്ലാ വ കൈഫ അറാദ വൽ ഈമാനു ബിഹി വ തസ്ദീഖു ബിഹി. ഇനി ആ ചോദ്യങ്ങളെ സംബന്ധിച്ച് ഹദീസിൽ വന്നത് ബറാ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യുന്ന വളരെ സുദീർഘമായിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിന്റെ ചില ഭാഗങ്ങൾ, നമ്മുടെ വിഷയത്തിൽ ബന്ധപ്പെട്ട ഭാഗങ്ങൾ അതിൽ കാണാം. ഫയുആദു റൂഹുഹു ഫീ ജസദിഹി, അവന്റെ ശരീരത്തിലേക്ക് അവന്റെ റൂഹ് മടക്കപ്പെടും. വയതീഹി മലക്കാനി, അങ്ങനെ രണ്ട് മലക്കുകൾ അവനെ സമീപിക്കും. ഫയുജിലിസാനിഹി, അവ രണ്ടുപേരും അവനെ പിടിച്ചിരുത്തും. ഫയഖൂലാനി ലഹു, അവ രണ്ടുപേരും അവനോട് ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? ഫയഖൂലു, അവൻ പറയും, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്. ഫയഖൂലാനി ലഹു, വീണ്ടും അവർ അവനോട് ചോദിക്കുന്നു, മാ ദീനുക, നിന്റെ ദീൻ ഏതാണ്? ഫയഖൂലു, അവന്റെ മറുപടി, ദീനി അൽ ഇസ്ലാം, എന്റെ ദീന് ഇസ്ലാമാകുന്നു. ഫയഖൂലാനി ലഹു, അവർ രണ്ടുപേരും അവനോട് ചോദിക്കുന്നു വീണ്ടും, മാ ഹാദർ റജുലു അല്ലദി ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യനെ സംബന്ധിച്ച് എന്താണ് പറയുന്നത്? ഫയഖൂലു, അവൻ പറയുന്നു, ഹുവ റസൂലുള്ളാഹ്, അവൻ അല്ലാഹുവിന്റെ റസൂലാകുന്നു. ഫയഖൂലാനി, അങ്ങനെ രണ്ട് മലക്കുകളും ചോദിക്കുന്നു, നീ എങ്ങനെയാണ്, വമാ ഇൽമുക, ഇൽമ് എങ്ങനെയാണ് നീ കരസ്ഥമാക്കിയത്? ഫയഖൂലു, ആ ഇൽമ്, ഈ ഇൽമ് എങ്ങനെ നേടിയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, ഖറഅത്തു കിതാബ് അല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ കിതാബ് വായിച്ചു. ആമൻതു ബിഹി, ഞാൻ വിശ്വസിച്ചു അതിൽ. വസദ്ദഖ്തു, ഞാൻ അത് തസ്ദീഖ് സത്യപ്പെടുത്തി. ഞാൻ ആ ഹദീസ് അങ്ങനെ തുറന്നു പോവാൻ, വളരെ സുദീർഘമായിട്ടുള്ളൊരു ഹദീസാണ്. അബൂദാവൂദ്, അഹമ്മദ് ഒക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസിന് നമുക്കുള്ള തെളിവ് മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, മൻ റബ്ബുക, രണ്ടാമത്തെ ചോദ്യം, മാ ദീനുക, മൂന്നാമത്തേത്, മാ ഹാദർ റജുലു അല്ലദീ ബുഇസ ഫീകും. ഇങ്ങനെ മൂന്ന് ചോദ്യങ്ങൾ ആ ഹദീസിൽ നിന്ന് കിട്ടി. ബറ റളിയല്ലാഹുവിൽ നിന്നുള്ള ഹദീസ്. ഇവിടെ ഇമാം അഹമ്മദ് ഉദ്ധരിച്ചിട്ടുള്ളത്, റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിട്ടുള്ളത് രണ്ട് ചോദ്യങ്ങളാണ്, വമൻ റബ്ബുഹു വമൻ നബിയുഹു. അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞതിനൊക്കെ നമുക്ക് തെളിവ് കിട്ടി. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി ഇതിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, ഒന്ന്, ഇമാം തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അഖീദ വിശദീകരിക്കുമ്പോൾ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അഖീദ പറയുമ്പോൾ, വബി ആദാബിൽ ഖബരി ലിമൻ കാന ലഹു അഹ്ലൻ, ഖബറിൽ ശിക്ഷിക്കപ്പെടേണ്ട ആളുകൾക്ക് ഖബറിൽ ശിക്ഷയുണ്ടാകും, അതിൽ നമ്മൾ വിശ്വസിക്കുന്നു. വസ്ആലി മുൻകരിൻ വനകീരിൻ ഫീ ഖബരിഹി, ഇതേപോലെ തന്നെ അവന്റെ ഖബറിൽ ചോദ്യമുണ്ടാകും. ആരുടെ ചോദ്യം? മുൻകറിന്റെയും നക്കീറിന്റെയും ചോദ്യമുണ്ടാകും. അൻ റബ്ബിഹി വദീനിഹി വനബിയി, ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്, മൂന്ന് കാര്യങ്ങൾ. അൻ റബ്ബിഹി വദീനിഹി വനബിയി, നമുക്കിടയിൽ പ്രചരിച്ചിട്ടുള്ള മറ്റൊന്നാണ് മൻ ഇമാമുക, ആരാണ് നിന്റെ ഇമാം എന്ന് ചോദിക്കുമെന്നുള്ളത്. അതെങ്ങനെ വന്നു എന്നുള്ളത് എനിക്കറിയില്ല. അഖീദയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നത് ഈ മൂന്ന് ചോദ്യങ്ങളാണ്. എന്നിട്ട് ഇമാം തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഇങ്ങനെ മൂന്ന്, റബ്ബ്, ദീന്, നബി, ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് മുൻകറുൻ നക്കീറുൻ അലൈഹി അസ്സലാം അവർ ചോദിക്കുന്നത്. അലാമാ ജാഅത് ബിൽ അഖ്ബാറു, അത് പറയാനുള്ള കാരണം ഇതിന്റെ തെളിവുകൾ എന്നാൽ അഖ്ബാറുകൾ വന്നതിനനുസരിച്ചിട്ടാണ്. ഈ വിഷയത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സഹാബികളിൽ നിന്ന് ഈ വിഷയത്തിൽ എന്ത് വന്നിട്ടുണ്ട്? തെളിവുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ മുൻകറു നക്കീറാണ് ആ മലക്കിന്റെ പേര്. അതേപോലെ തന്നെ ഈ മൂന്ന് ചോദ്യങ്ങളെ കുറിച്ചാണ്, ഈ മൂന്ന് ചോദ്യങ്ങളാണ് അവർ ചോദിക്കുക. ഇത് ഇമാം തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. മാത്രമല്ല ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഖബറിലുള്ള ശിക്ഷയെ കുറിച്ച് വന്നിട്ടുള്ള ഹദീസുകൾ അത് കസീറത്തുൻ ജിദ്ദ, എന്താ ധാരാളമുണ്ട്, വളരെയധികമുണ്ട്. മാത്രമല്ല ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹിലേക്ക് പറഞ്ഞത് ഈ ഹദീസുകൾ മുത്തവാത്തിറായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഏത്? ഖബറിലുള്ള ശിക്ഷയെ സംബന്ധിച്ച്, അതേപോലെ തന്നെ ഖബറിലുള്ള ചോദ്യത്തെ സംബന്ധിച്ച്, അതേപോലെ തന്നെ അത് മുൻകറും നക്കീറുമായിരിക്കും ചോദിക്കുക എന്നതിനെ സംബന്ധിച്ച് ആ ഹദീസുകൾ എന്താണ്? മുത്തവാത്തിറായി വന്നിട്ടുണ്ട് എന്നാണ് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അദ്ദേഹത്തിന്റെ ചില വാചകങ്ങൾ, അഹാദീസു അദാബിൽ ഖബരി, ഖബറിലുള്ള ശിക്ഷയെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഹദീസുകൾ, അതേപോലെ തന്നെ മുസാഅലത്തി മുൻകർ വ നക്കീർ, മുൻകറിന്റെയും നക്കീറിന്റെയും ചോദ്യത്തെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഹദീസുകളും, കസീറത്തുൻ മുത്തവാത്തിറത്തുൻ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ധാരാളമുണ്ട്. മാത്രമല്ല അത് മുത്തവാത്തിറായി വന്നവയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും. നേരത്തെ നമ്മൾ ഉദ്ധരിച്ച ബറാ റളിയല്ലാഹുവിന്റെ ഹദീസ് ഉണ്ടല്ലോ, ബറായിൽ നിന്ന് വേറെയും ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഹാദ ഹദീസുൻ, ഈ ഹദീസ് സാബിതുൻ, അത് സ്ഥിരപ്പെട്ടതാണ്. മഷ്ഹൂറുൻ, അത് വളരെ പ്രസിദ്ധമായ ഹദീസാണ്. മുസ്തഫീലുൻ, അത് പ്രസിദ്ധമാണ്, മഷ്ഹൂറാണ്, അറിയപ്പെട്ടതാണ്. സ്വഹഹഹു ജമാഅത്തു മിനൽ ഹുഫാദി, ഇവർക്ക് എന്താണ് ഹുഫാദികളിൽപ്പെട്ട ജമാഅത്ത് സംഘം ആളുകൾ അതിനെ എന്താക്കിയിട്ടുണ്ട്, സ്വഹീഹാക്കിയിട്ടുണ്ട്. വലാന അലം വഹദം മിൻ അയ്മത്തിൽ ഹദീസ് തഅന ഫീ, പിന്നെ ഹദീസിന്റെ ഇമാമങ്ങളിൽപ്പെട്ട ഒരാൾ എന്ത് ചെയ്തിട്ടില്ല, ഹദീസിനെ കുറ്റം പറഞ്ഞിട്ടില്ല. ബൽ റവൗഹു ഫീ കുതുബിഹിം, അവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വ തലഖഹു ബിൽ ഖബൂലി, അവരതിനെ സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. വ ജഅലൂഹു അസ്ലം മിൻ ഉസൂലിദ്ദീനി, ആ ഹദീസിൽ അവരെന്താക്കിയിട്ടുണ്ട്, ഫി അദാബിൽ ഖബരി, ഖബറിന്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ട് ദീനിന്റെ ഉസൂലുകളിൽപ്പെട്ട ഒരു അസലാണ് ഖബർ ശിക്ഷ. അതേപോലെ തന്നെ വ നഈമിഹി, ഖബറിൽ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതിനൊക്കെ തെളിവായിട്ട് സ്വീകരിച്ച് അറിയപ്പെട്ടു പോന്നിട്ടുള്ള ഹദീസാണ് ആര്, ബറ റളിയല്ലാഹുവിന്റെ ഹദീസ്. അതേപോലെ തന്നെ മുസാലത്ത് മുൻകർ വ നക്കീർ, മുൻകറിന്റെയും നക്കീറിന്റെയും ചോദ്യത്തെ സംബന്ധിച്ചുള്ള ഹദീസ്, ഇതൊക്കെ എന്താണ് പ്രസിദ്ധമാണ്, അത് മുത്തവാത്തറായി വന്നിട്ടുള്ളവയാണ്. ഇതൊക്കെയാണ് ആര് പറഞ്ഞിട്ടുള്ളത്, ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരുപാട് കാര്യങ്ങള് ഖബറിലെ ശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുണ്ട്. അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് ഈ വിഷയം നമ്മളിവിടെ നിർത്തണം. ഇനി അതിൽ ചെറിയൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, മനുഷ്യന്മാർ പല രൂപത്തിൽ മരിച്ചു പോകും, അതിനുള്ള വിശദീകരണം കൂടി അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ തന്നിട്ടുണ്ട്. ചില ആളുകളെ കത്തിച്ചിട്ട് നശിപ്പിക്കും, വേറെ ചില ആളുകൾ സമുദ്രത്തിൽ അങ്ങനെ മരിക്കും, അങ്ങനെ പല രൂപത്തിൽ എന്താകലുണ്ട്, മരണം സംഭവിക്കാറുണ്ട്. അതെങ്ങനെ മരിച്ചാലും എന്താകും, അവർക്ക് ഖബറിലെ ശിക്ഷ ഉണ്ടാകും എന്നുള്ളത് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അത് പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു അഖീദത്ത് തഹാവിയ, അതിന്റെ ഷറഹിൽ ഇബ്നു അബ്ലിസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം, അദ്ദേഹം പറഞ്ഞത് വഅലം അന്ന അദാബുൽ ഖബരി ഹുവ അദാബുൽ ബർസഖ്, ഖബറിലെ ശിക്ഷ എന്നുള്ളത് കൊണ്ട് അതെന്താണ്, അത് ആ ബർസഖ് ലഭിക്കുന്ന ശിക്ഷയാണ്. ഫകുല്ലു മൻ മാത, ആരൊക്കെ മരിച്ചോ, മരണപ്പെട്ട ഓരോരുത്തരും, വഹുവ മുസ്തഹിഖുൽ ലിൽ അദാബി, നാലഹു നസീബുഹു മിൻഹു, അവരൊക്കെ തന്നെ, അവർക്ക് എത്രയാണോ ആ ശിക്ഷ ഉള്ളത് അല്ല കണക്കാക്കിയിട്ടുള്ളത്, അവർക്ക് ആ നസീബ് ഓരോരുത്തർക്കും കിട്ടും, അവരതിന് അർഹനാണ്. അവർ ആരൊക്കെ മരിച്ചോ, അവരൊക്കെ മരണപ്പെടുന്ന ഓരോരുത്തരും ആ ശിക്ഷ ലഭിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. ഖുബിറ ഔലം യുഖ്ബർ, അവൻ മറമാണപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി, അക്കലത്തഹു സിബ, വന്യമൃഗങ്ങൾ അവനെ ഭക്ഷിച്ചാലും ശരി, അവിഹ്തിറാഖ് അല്ലെങ്കിൽ അവനെ ഹട്ടാ സോർ റമാദൻ, അവനെ കത്തിച്ചു കളഞ്ഞ് അവന്റെ ആ ശരീരത്തെ ചാരമാക്കി, വനുസിഫി ഹവ, അതങ്ങനെ അന്തരീക്ഷത്തിൽ ഊതി പറപ്പിച്ചു കളഞ്ഞാലും പാറ്റിക്കളഞ്ഞാലും, ഔ സുലീബ അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടാലും, ഔ ഹരി കഫിൽ ബഹരി അല്ലെങ്കിൽ സമുദ്രത്തിൽ മുങ്ങി മരിച്ചാലും, വസ്വല ഇല റൂഹിഹി വബദനിഹി മിനൽ അദാബിമാ യസ്ലു ഇലൽ മഖബൂർ, ശരിയായ രൂപത്തിൽ മറമാടപ്പെട്ടവനിലേക്ക് എത്തുന്നത് പോലെ തന്നെ അവന്റെ റൂഹിനും അവന്റെ ബദനിനും ആ ഖബർ ശിക്ഷ എത്തിച്ചേരുന്നതാണ്. അതെങ്ങനെ മരണപ്പെട്ടാലും, ചില ആളുകൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവും. അപ്പൊ അതിനെന്ത് ചെയ്തിട്ടുണ്ട്, അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ അതിന് നമുക്ക് വിശദീകരണം നൽകിയിട്ടുണ്ട്. അപ്പൊ അത് വേറെ വിശാലമായിട്ടുള്ള ഒരു വിഷയമാണ്, അതൊക്കെ പാടെ വിശദീകരിക്കുക എന്നുള്ളത് ഇവിടെ നമ്മുടെ വിഷയത്തിൽ വരുന്നില്ല. ഇനി അതില് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒന്ന്, ഖബർ ശിക്ഷ അത് ആത്മാവിനാണോ അതല്ല ശരീരത്തിനാണോ, അതിൽ അഹ്ലു സുന്നയുടെ നിലപാട് എന്താണ്, അതിലൊരൊറ്റ ചോദ്യവും അതിന്റെ ഉത്തരവും, കാരണം അത് അതിന്റെ തെളിവുകളും കാര്യങ്ങളും കുറേ വിശദീകരിക്കേണ്ടതുണ്ട്. ഇബ്നു ഉസൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരു ചോദ്യം, ഹല അദാബുൽ ഖബരി അലൽ ബദനി അവ അലർ റൂഹി, ആത്മാവിനാണോ അതല്ല റൂഹിനെ ശരീരത്തിനാണോ ഖബർ ശിക്ഷ, അദ്ദേഹത്തോട് ചോദ്യം. ഇതിന്റെ ഓഡിയോ ഒന്ന് കിട്ടും. അതിൽ അദ്ദേഹം അതിന് കൊടുത്ത മറുപടി, അൽ അസ്ലു അസ്ലു അന്നഹു അലർ റൂഹി, ആത്മാവിനാണ് ശിക്ഷ. അസ്ല് അതിന്റെ അർത്ഥം ബദനില്ല എന്നുള്ളതല്ല, അൽ അസ്ലു അസ്ല് എന്താണ്, അന്നഹു അലർ റൂഹി ലിഅന്നൽ ഹുക്മ ബഅദൽ മൗതി ലിർ റൂഹി, ഒരു ശവത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മൃത ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അതിനെന്തില്ല, ഭക്ഷണോ പിന്നെ വെള്ളമോ ഇതൊന്നും ആവശ്യമില്ല. അതിനെന്ത് തിന്നും? ഹവാമുകൾ അതിന് തിന്നും. കാരണം അതൊരു ശരീരം മാത്രമാണ്. ഫല അസ്ലു അന്നഹു അല റൂഹി, അതുകൊണ്ട് തന്നെ അസ്ല് എന്താണ്? റൂഹിനാണ് ശിക്ഷ. ലാക്കിൻ കാല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ട്, ഇന്ന റൂഹ ഖദ് തത്തസിലു ബിൽ ബദൻ, ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആത്മാവും ശരീരവും തമ്മിൽ ബന്ധം ഉണ്ടാകുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ. ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യും? ആത്മാവിനും അതിന്റെ ശിക്ഷ ഉണ്ടാകും, അതേപോലെ തന്നെ ആ ശരീരത്തിനും ശിക്ഷ ഉണ്ടാവും. അപ്പൊ ബിനാൻ അലാദാലിക്ക കാല ഉലമാവ് ഇന്ന റൂഹ, അതുകൊണ്ട് തന്നെ ഈ ഇതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇന്ന റൂഹ, റൂഹ് എന്ത് ചെയ്യുന്നുണ്ട്? അത് തത്തസില് ഫിൽ ബദനി, അത് ശരീരവുമായിട്ട് ചില സന്ദർഭങ്ങളിൽ അതിന് ബന്ധം ഉണ്ടാകുന്നുണ്ട്. ഫയക്കൂരിൽ അദാബു അല ഹാദ വഹാദ, ആ അതുകൊണ്ട് അങ്ങനെ ശിക്ഷ ഉണ്ടായിത്തീരും. ആത്മാവിനും ആ ശിക്ഷ ഉണ്ടാകും, അതേപോലെ തന്നെ ശരീരത്തിനും ആ ശിക്ഷ ഉണ്ടാവും. എന്നിട്ട് അദ്ദേഹം ആ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഹദീസുകൾ ഉദ്ധരിക്കാണ്. കാഫിറിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ടല്ലോ, അവന്റെ വാരിയലുകൾ പരസ്പരം കോർക്കും എന്നുള്ളത്. ആ ഹദീസിൽ നിന്ന് എന്ത് മനസ്സിലാക്കും? ശരീരത്തിനാണ്, ശരീരത്തിനും ശിക്ഷ ഉണ്ടാവുന്നുള്ളത് ആ ഹദീസ് മനസ്സിലാക്കാം. കാരണം ഈ വാരിയല്ലുകൾ എവിടെയാണ്? അത് ആത്മാവിനല്ലോ, അത് അന്നൽ അതരാ ഫിൽ ജിസ്മി, അത് ശരീരത്തിലാണല്ലോ എന്ന് അദ്ദേഹം അങ്ങനെ വിശദീകരിച്ചു പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുജ്മു ഫതാവയിൽ ഇത് കാണാം. അപ്പൊ ഇത് വേറെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. മൊത്തത്തിൽ അതിന്റെ രത്ന ചുരുക്കം, റൂഹിനും അതേപോലെ തന്നെ ബദനിനും ശരീരത്തിനും എന്തുണ്ടാകും? അള്ളാഹു കണക്കാക്കിയ രൂപത്തിൽ അതിന്റെ ശിക്ഷ കിട്ടുന്നർത്ഥം. അതാണ് ചുരുക്കത്തില് അതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുന്നത്. ഇനി ഈ വിഷയത്തിൽ അഹ്ലു സുന്നയുടെ അഖീദക്കെതിരായ നിലപാട് സ്വീകരിച്ചവരാരാണ്? ഓരോ വിഷയത്തിലും നമ്മളത് പറഞ്ഞിട്ടുണ്ട്, എന്താണ് അഹ്ലു സുന്നയുടെ നിലപാട്, അതേപോലെ തന്നെ അഹ്ലു സുന്നയുടെ അഖീദ ആ മൻഹജിൽ നിന്ന് വേറിട്ട് പോയവരുടെ നിലപാട് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഖബർ ശിക്ഷയെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ വന്ന തെളിവുകൾ, ഹദീസിൽ വന്ന തെളിവുകൾ, അതിനെ സംബന്ധിച്ച് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞത്, അതേപോലെ ഖബറിൽ ചോദ്യമുണ്ടാകും അതിന്റെ ഹദീസുകൾ, രണ്ട് മലക്കുകളായിരിക്കും ചോദിക്കുക അതിന്റെ ഹദീസുകൾ, ആ മലക്കുകളുടെ പേരുകൾ മുൻകർ നക്കീർ എന്നുള്ളതാണ്, മൂന്ന് ചോദ്യങ്ങളാണ് ആ മനുഷ്യനോട് ചോദിക്കുക, ഇപ്പറഞ്ഞ ഹദീസുകളൊക്കെ നമ്മൾ ഉദ്ധരിച്ചു. എന്നാൽ ഈ വിഷയത്തിൽ അഹ്ലു സുന്നയുടെ നിലപാടിനെതിരായ നിലപാട് സ്വീകരിച്ചവരാണ് ആര്? ഒന്ന്, അൽ ഖവാരിജ്, ഖവാരിജുകൾ. രണ്ട്, അൽ മുഅ്തസില, മുഅ്തസിലിയാക്കൾ. മൂന്ന്, അൽ ജഹ്മിയ, ജഹ്മിയാക്കൾ. ഹൗദിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് നമ്മൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഹ്ലു സുന്നയുടെ നിലപാട് അതിനെതിരായ നിലപാട്. ഇതേപോലെ തന്നെ ഈ ഖവാരിജുകളും അല്ലെങ്കിൽ ജഹ്മിയത്ത് അല്ലെങ്കിൽ മുഅ്തസിലത്ത്, ഇവരെല്ലാവരും ഒരേ രൂപത്തിലല്ല ഇതിനെ നിഷേധിക്കുന്നത് കേട്ടോ. അത് വേറെ വിശദീകരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം. ഇവിടെ ഉസൂലു സുന്നയാണ് ഇപ്പൊ നമ്മൾ വിശദീകരിക്കണം. അതാ ഖബറിലെ ശിക്ഷനെ സംബന്ധിച്ചല്ല, ഉസൂലു സുന്നയിൽ മഹദൂ നമ്പർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ആ ഒരു ചെറിയ രൂപം മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോ മുഅ്തസിലത്ത്, ഖവാരിജുകള്, അതേപോലെ തന്നെ ജഹ്മിയത്ത്, അതേപോലെ തന്നെ ബിദഅത്തിന്റെ വേറെ ചില കക്ഷികളൊക്കെ ഇതിനെ നിഷേധിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ വിശ്വാസം എന്താണ്, അവരിതിനെ നിഷേധിക്കാൻ കൊണ്ടുവരുന്ന തെളിവുകൾ? എല്ലാവരും ഒരേ രൂപത്തിലല്ല അതിനെ നിഷേധിക്കുന്നത്. ചില ആളുകൾ പറയുന്നത് ഇതൊക്കെ അഹാദായ ഹദീസുകളാണ്, അഹാദായ ഹദീസുകൾ അഖീദക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തള്ളുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഖബർ ശിക്ഷ ഖുർആനെതിരാണ്, പ്രമാണങ്ങൾക്ക് എതിരാണെന്ന് പറഞ്ഞിട്ട് ഇതിനെ തള്ളുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ പല രൂപത്തിലാണ്, അത് വേറെ നമ്മൾ മനസ്സിലാക്കണം. എന്താണെങ്കിലും ഇവിടെ ഇമാമുസ്സുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലു സുന്നയുടെ നിലപാടായി വിശദീകരിച്ച കാര്യത്തിനെതിരാണെന്ത്, നമ്മൾ ഈ മനസ്സിലാക്കിയ കാര്യത്തിനെതിരാണ് അഹ്ലുൽ ബിദഅത്തിന്റെ, അഹ്ലുൽ ബിദഅത്തിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട്. അപ്പൊ ഈ ചർച്ച നമ്മളോട് അവസാനിപ്പിക്കാണ്. ചുരുക്കത്തിൽ അത് മാത്രം മനസ്സിലാക്കുക. ഇനി അതൊന്നുകൂടി വായിക്കാണ്. വൽ ഈമാനു ഇമാം സുന്ന, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലുസുന്നയുടെ വിശ്വാസമായിക്കൊണ്ട് അദ്ദേഹം പറയുന്നത്, വൽ ഈമാനു ബി അദാബിൽ ഖബരി, ഖബറിലുള്ള ശിക്ഷയിലുള്ള വിശ്വാസമാണ് ഖബർ ശിക്ഷ. وأن هذه الأمة ترشيائم اي أمة تفتن في قبورها അവരുടെ കബറുകളിൽ പരീക്ഷിക്കപ്പെടും. وتسأل عن الإيمان والإسلام, ഈമാനെ സംബന്ധിച്ചും ഇസ്ലാമിനെ കുറിച്ചും ചോദിക്കപ്പെടും. വമൻ റബ്ബുഹു, ആരാണ് റബ്ബ്? വമൻ നബിയുഹു, ആരാണ് നബി? ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഹദീസുകൾ, പറഞ്ഞതൊക്കെ അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല, അതൊക്കെ പറഞ്ഞത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ തെളിവുകളാണ് ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. വയത്തീഹി മുൻകറുൻ വനക്കീറും, മുൻകറു നക്കീറും എന്ന് പേരായ രണ്ട് മലക്കുകൾ അവനെ സമീപിക്കുന്നതാണ്. കൈഫഷ അല്ലാ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ. കൈഫ അറാദ, അവനിച്ഛിക്കുന്നത് പോലെ. വൽ ഈമാനു ബിഹി വത്തസ്ദീഖു ബിഹി, അതുകൊണ്ട് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ, ആ പ്രമാണങ്ങൾ, നമ്മളത് വിശ്വസിക്കുന്നു, അത് നമ്മൾ തസ്ദീഖ് സത്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി അൽ ഈമാനു ബി ശഫാഅത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് എന്താണ്? അതാണ് അഹ്ലു സുന്നയുടെ അടുത്ത അഖീദയായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, പ്രമാണങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഹ്ലു സുന്നയുടെ അഖീദ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.